السلام علیکم ورحمۃ اللہ. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
سيدنا أمير المؤمنين خليفة المسيح الخامس أيده الله تعالى بنصر العزيز 26/10/2007 ചെയ്ത ജുമാ ഖുത്ബയുടെ പരിഭാഷ കേൾപ്പിക്കുകയാണ്. തശഹുദും തഅവ്വുദും സൂറ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഇസ്ലാമിന്റെ മേൽ ആക്ഷേപമുന്നയിക്കുന്നവരുടെ ഒരു വലിയ ആക്ഷേപമാണ് വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന ദൈവം വലിയ അക്രമിയും വഞ്ചകനുമാണെന്നുള്ളത്. ശിക്ഷിക്കുന്നവനും തന്നെ വിശ്വസിക്കുന്നവരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നവനുമാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്ന ദൈവമത്രേ. ഈ ലോകത്ത് ശിക്ഷ നൽകുന്നവനാണെന്നും അടുത്ത ലോകത്ത് നരകം കൊണ്ട് ശിക്ഷിക്കുന്നവനാണെന്നും വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടെന്ന് അവർ പറയുന്നു. ഹോളണ്ടിലെ പാർലമെന്റ് അംഗത്തിന്റെ ആക്ഷേപവും ഇതുതന്നെയായിരുന്നു. പോപ്പ് സാഹിബ് പരിഹസിച്ചതും ഇതെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതുപോലെ ഏത് മതവുമായി ബന്ധപ്പെട്ടവരും മതനിഷേധികളും ഇസ്ലാമിനെതിൽ ഉന്നയിക്കുന്ന ആരോപണമാണിത്. അതായത് ഇസ്ലാമിന്റെ ദൈവം വലിയ നിഷ്ഠൂരനും അക്രമിയും വഞ്ചകനുമായ ദൈവമാകുന്നു. അവനിലും അവന്റെ കൽപ്പനകളിലും യുക്തിസഹമായ ഒന്നും തന്നെയില്ല. ഇതാണ് ഇസ്ലാം ബലാത്കാരം ചെയ്യുന്നതും അക്രമം പ്രവർത്തിക്കുന്നതുമായ മതമാകാൻ കാരണം. ഈ കാരണങ്ങൾ മുഖേന മുസ്ലിങ്ങളിൽ അക്രമം ചെയ്യാനും അടിച്ചമർത്താനുമുള്ള താല്പര്യമുണ്ടാകുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല. അവരത് മനസ്സിലാക്കാനും തരമില്ല, മനസ്സിലാക്കാനൊട്ട് ശ്രമിച്ചിട്ടുമില്ല. അവരുടെ മനസ്സ് വെറുപ്പും വിദ്വേഷവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയല്ലാതെ നീതി ദൃഷ്ടിയോടെ അവർ കാര്യങ്ങളെ നോക്കിയിരുന്നെങ്കിൽ ദൈവാസ്തിക്യത്തിനുള്ള ഏറ്റവും അധികം തെളിവുകൾ ഇസ്ലാമിൽ നൽകപ്പെട്ടിരിക്കുന്നത് അവർ കാണുമായിരുന്നു. നീതി ദൃഷ്ടിയോടെ നോക്കിയാൽ ഇസ്ലാമിൽ ഉദാഹരണത്തോടെ വിവരിച്ചിട്ടുള്ള അവന്റെ സവിശേഷ ഗുണങ്ങൾ മറ്റെങ്ങും അവർക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം വിഭാവന ചെയ്യുന്ന ദൈവത്തിന്റെ സൗന്ദര്യവും ഔദാര്യവും പ്രഥമാധ്യായത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ എല്ലാ സവിശേഷ ഗുണങ്ങളും അള്ളാഹുവിന്റെ പേരിലുണ്ട്. സവിശേഷ ഗുണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തെ തന്നെയാണ്. അതായത് എല്ലാ സവിശേഷ ഗുണങ്ങളും അള്ളാഹുവിന്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് എല്ലാ പരിപൂർണമായ സവിശേഷ ഗുണങ്ങളും അവനിൽ ഉണ്ടാകുമ്പോഴാണ് അവന്റെ നാമം പരിശോധനയിൽ നല്ലതെന്ന് തെളിയിക്കപ്പെടുകയുള്ളൂ എന്ന കാര്യത്തിലേക്ക് സൂചിപ്പിക്കാനാണ്. എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അവനിൽ ഉണ്ടായിരിക്കുമ്പോൾ അവന്റെ സൗന്ദര്യം പ്രകടമാണ്. ഈ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമം നൂറ് അഥവാ പ്രകാശം എന്ന് വെച്ചിട്ടുള്ളത്. അവൻ പറഞ്ഞു, അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്, അല്ലാഹു ഭൂമിയുടെയും ആകാശത്തിന്റെയും പ്രകാശമാണ്. ഓരോ പ്രകാശവും അവന്റെ പ്രകാശത്തിന്റെ പ്രതിച്ഛായയാണ്. പക്ഷേ ആ പ്രകാശത്തെ കാണുന്നതിന് യാഥാസ്ഥിതികത്വത്തിന്റെ കണ്ണുകൾ മാറ്റേണ്ടി വരും. എന്നാൽ ശൈത്താന്റെ പിന്നാലെ നടക്കുന്നവൻ ചെയ്തിട്ടുള്ളതിന്റെ ഫലം സ്വയം കാണുന്നതാണ്. ശൈത്താൻ പ്രകാശത്തിന് പകരം അന്ധകാരത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൗന്ദര്യം കാണുന്നില്ലെങ്കിൽ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് നോക്കുന്നവരുടെ കുറ്റമാണ്. അവർ തങ്ങളുടെ മനസ്സിന്റെ വാതിലുകളും ജനലുകളും അടച്ചുവെക്കുന്നു. അവർക്ക് അള്ളാഹുവിനെ കാണണമെങ്കിൽ, ഇസ്ലാം സമർപ്പിക്കുന്ന ദൈവത്തെ കാണണമെങ്കിൽ അടച്ചുവെച്ചിട്ടുള്ള മനസ്സിന്റെ വാതിലുകളും ജനലുകളും തുറക്കേണ്ടതായി വരും. അള്ളാഹുവിന്റെ നന്മയുടെ ഗുണങ്ങൾ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നന്മയുടെ ഗുണങ്ങൾ അള്ളാഹുവിൽ ഒരുപാടുണ്ട്. ഇവയിൽ നാലെണ്ണം അടിസ്ഥാനപരമാണ്. അടിസ്ഥാനപരമായ നാല് കാര്യങ്ങളുണ്ട്. പ്രകൃതിപരമായ അവയുടെ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ ഗുണം ഫാത്തിഹ അധ്യായത്തിൽ റബ്ബിൽ ആലമീൻ എന്ന വാക്യത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പരിപാലനം, അതായത് സൃഷ്ടിക്കുകയും അതിന്റെ ഉദ്ദിഷ്ടമായ പൂർണ്ണത വരെ എത്തിക്കുകയും ചെയ്യുക. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമനുസരിച്ച് അത് നിറവേറ്റി കൊടുക്കുക. ഓരോന്നിനും അതിന്റേതായ വിവിധ ആവശ്യങ്ങളായിരിക്കും. ഖനിജ പദാർത്ഥങ്ങൾ, സസ്യങ്ങൾ, മരങ്ങൾ തുടങ്ങിയവയെ എല്ലാം അള്ളാഹു പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അതിന്റെ പാരമ്യതയിൽ എത്താനുള്ള ഏർപ്പാടുണ്ടാക്കി കൊടുക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു, മുഴു ലോകത്തും ഈ പരിപാലനം അഥവാ റുബൂബിയത്ത് എന്ന ഗുണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആകാശ ലോകവും ഭൂമി ലോകവുമുണ്ട്. ഭൂമിയും ആകാശത്തിനും ഇടയ്ക്ക് അവയ്ക്കിടയിലുള്ള വസ്തുക്കൾക്കും ഭൂമിക്കും ആകാശത്തിനും അവയ്ക്കിടയിലുള്ള വസ്തുക്കൾക്കും എന്തെന്തൊക്കെ ആവശ്യമുണ്ടോ, അതായത് അതിന്റെ പരിപാലനത്തിന് എന്തെന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അള്ളാഹു സംഘടിപ്പിച്ചു കൊടുക്കുന്നു. തുടർന്ന് പറയുന്നു, എന്നാൽ അള്ളാഹുവിന്റെ പരിപാലനം നിലവിലുള്ള ഓരോ വസ്തുവിന്റെയും ആവിഷ്കർത്താവും ജന്മം കൊണ്ടിട്ടുള്ള ഓരോ വസ്തുവിന്റെയും ശിക്ഷയിതാവുമാണ്. അതായത് അള്ളാഹുവിന്റെ റുബൂബിയത്ത് അഥവാ പരിപാലനം എന്തെന്നാണോ നിലവിലുള്ളത് അതിനെ വെറുതെ എന്ന് സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളതല്ല. എന്തെന്നാണോ വെളിപ്പെട്ടിട്ടുള്ളത്, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ പരിപാലിക്കുന്നവനും അള്ളാഹുവാണ് പറയുന്നു. പക്ഷേ ഔദാര്യമെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നത് മനുഷ്യനാണ്. കാരണം അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും മനുഷ്യൻ ഫലമെടുക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ രക്ഷിതാവ് സർവ്വലോക പരിപാലകനാണെന്ന് മനുഷ്യനെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യന് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാക്കുന്നതിനും തങ്ങളുടെ നേട്ടത്തിനായി അള്ളാഹുവിന്റെ കഴിവുകൾ വിശാലമാണെന്നും പല രീതിയിലുള്ള ദുനിയാവും വെളിപ്പെടുത്താൻ അവന് കഴിയുമെന്നും ദൃഢമായി വിശ്വസിക്കാനും വേണ്ടി. പിന്നീട് പറഞ്ഞു, രണ്ടാമത്തെ സ്ഥാനത്തുള്ള ഔദാര്യം റഹ്മാനിയത്താണ്. അള്ളാഹുവിന്റെ നാമം റഹ്മാൻ എന്നുള്ളത് അവൻ ഓരോ ജീവജാലങ്ങൾക്കും, ഇവയിൽ മനുഷ്യനും പെടുന്നു, അതിന് ചേർന്ന വിധത്തിലുള്ള ആകൃതിയും ജീവിതവും നൽകി. അതായത് ഏതെങ്കിലും ജീവിക്ക് ഏത് രീതിയിലുള്ള ജീവിതമാണോ അള്ളാഹു വെച്ചിട്ടുള്ളത് അതിന് ചേർന്ന വിധം ഏതൊരു കഴിവും ശക്തിയുമാണോ വേണ്ടിയിരുന്നത് അത് അതിന് നൽകി. ഇതിൽ ശരീരത്തിന്റെ രൂപഘടനയും അവയവവും എല്ലാം പെടുന്നു. ഉദാഹരണത്തിന് പക്ഷി, വായുവിൽ പറക്കാൻ പറ്റുന്ന വിധമാണ് അതിന്റെ സൃഷ്ടിപ്പ്. മുകളിലേക്ക് ഉയർന്നു പറക്കുന്നതും കൂടുതൽ യാത്ര ചെയ്യുന്നതുമായ പക്ഷിയുണ്ട്. അതിന് ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കേണ്ടി വരുന്നു. അതിന്റെ മുമ്പിലുള്ള നെഞ്ച് അങ്ങേയറ്റം കട്ടിയുള്ളതാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ദീർഘമായ യാത്ര ചെയ്ത് ചില പക്ഷികൾ വരാറുണ്ട്. ഇപ്രകാരം തന്നെയാണ് മറ്റു സൃഷ്ടിക്കും. ഹദ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇപ്രകാരം മനുഷ്യനെ അവന് ചേരും വിധമുള്ള ശക്തികൾ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റഹ്മാനിയത്തിൽ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പങ്കുള്ളത്. കാരണം ഓരോ വസ്തുവും അവന്റെ വിജയത്തിനായി ത്യാഗം ചെയ്യുന്നു. അള്ളാഹുവിന്റെ മൂന്നാമത്തെ ഗുണം, അത് മൂന്നാമത്തെ സ്ഥാനത്തുള്ള ഔദാര്യമാണ്, റഹീമിയത്ത്. വിശുദ്ധ ഖുർആന്റെ സാങ്കേതിക പ്രയോഗമനുസരിച്ച് അള്ളാഹു റഹീം എന്ന് പറയപ്പെടുന്നത് ജനങ്ങളുടെ ദുആയും വിലാപങ്ങളും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആപത്തുകളിൽ നിന്നും നാശങ്ങളിൽ നിന്നും കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നും അവരെ സുരക്ഷിതരാക്കി വെക്കുമ്പോഴാണ്. ഈ ഔദാര്യം മനുഷ്യനോട് മാത്രമാണുള്ളത്. റുബൂബിയത്ത്, റഹ്മാനിയത്ത് ഈ രണ്ട് ഗുണവിശേഷങ്ങളിൽ നിന്ന് മറ്റു സൃഷ്ടികളും ഫലമെടുക്കുമ്പോൾ റഹീമിയത്ത് എന്ന ഗുണത്തിൽ നിന്ന് മനുഷ്യൻ മാത്രമാണ് ഫലമെടുക്കുന്നത്. ഇതിൽ നിന്ന് മനുഷ്യൻ ഫലമെടുക്കുന്നില്ലെങ്കിൽ, തന്റെ മസീഹായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നില്ലെങ്കിൽ അവൻ മൃഗങ്ങൾക്ക് തുല്യമായിരിക്കും. നാലാമത്തെ ഔദാര്യത്തെ കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മാലിക്കി യൗമുദ്ദീൻ എന്ന വാക്യത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. ഇതും റഹീമിയത്തും തമ്മിലുള്ള വ്യത്യാസം, റഹീമിയത്തിൽ പ്രാർത്ഥനയും ആരാധനാ കർമ്മങ്ങളും മുഖേന വിജയം അവകാശമായി തീരുന്നു. മാലിക്കി യൗമുദ്ദീൻ മുഖേന ആ ഫലം ലഭിക്കുന്നു, അതായത് ദുആയ്ക്ക് ഫലം കിട്ടുന്നു. ഇതാണ് ദൈവത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പം. അവന്റെ അടിസ്ഥാനപരമായ സവിശേഷ ഗുണങ്ങളെ തിരിച്ചറിയുകയാണെങ്കിൽ അവന്റെ സൗന്ദര്യവും ഔദാര്യവും മനുഷ്യനിൽ വെളിപ്പെടും. ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ വിശേഷ ഗുണത്തെ കുറിച്ച് കൂടുതൽ അറിവ് കരസ്ഥമാക്കുന്നു. മാലിക്കി യൗമദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങൾ മനുഷ്യന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അവന്റെ സൗന്ദര്യവും ഔദാര്യവും കണ്ടുകൊണ്ടും അവന്റെ സവിശേഷ ഗുണങ്ങളെ മനസ്സിലാക്കിയും അവയെ പ്രയോജനപ്പെടുത്തിയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ സൽഫലം പ്രാപിക്കുന്നതാണ്. ഇനി ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫലവും അതുപോലെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയുണ്ടല്ലോ, അത് നിങ്ങളുടെ ദുഷ്കർമ്മത്തിന് തുല്യമായതായിരിക്കും. അള്ളാഹു അക്രമം ചെയ്യുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ വിശേഷ ഗുണത്തെ തിരിച്ചറിയുക, അവനിൽ നിന്ന് പ്രതിഫലം പറ്റാൻ അവനിലേക്ക് കുനിയുക, പാപങ്ങളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുകയും ശിക്ഷയ്ക്കിരയാവുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ദൈവം ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞുണ്ടാക്കുക എന്നതല്ല. അള്ളാഹുവിനെ മറക്കുകയും അവന്റെ മുമ്പിൽ കുനിയാതിരിക്കുകയും എന്നിട്ട് അള്ളാഹു ഞങ്ങളോട് എന്തുകൊണ്ട് ദയ കാണിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്നതും ശരിയല്ല. ഇസ്ലാമിന്റെ ദൈവം ഒരു ഭാഗത്ത് പറയുന്നു ഞാൻ ദയാലുവാണെന്ന്, എന്നാൽ മറുഭാഗത്ത് ഞങ്ങളോട് ദയയൊട്ട് കാണിക്കുന്നുമില്ല. ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു വിഷയം കിട്ടരുതെന്ന നിലപാട് ശരിയല്ല. ഈ ലോകത്ത് മനുഷ്യ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പ്രതിഫലം നൽകുക, ശിക്ഷ നൽകുക തുടങ്ങിയ കാര്യങ്ങളും ഈ ലോകത്ത് മുന്നിൽ വെക്കുന്നു, അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. അള്ളാഹു അസീസാണ്, വിജയശാലിയാണ്, സർവശക്തനാണ്, വലിയവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ ഇക്കൂട്ടർ നിയന്ത്രണ വിധേയനാക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന് അത്തരം അധികാരങ്ങളൊന്നും പാടില്ലെന്ന് ഇവർ പറയുന്നു. ഈ വീക്ഷണഗതികൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിനെതിരെ ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്നു. പക്ഷേ ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാമിന്റെ മേൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ സ്വയം ചെയ്യുന്നത് എന്താണ്? അവർ തങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രായശ്ചിത്തം മറ്റുള്ളവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അത് ഒരു വിധത്തിലും യുക്തിസഹമല്ല. ലോകത്ത് നടപ്പിലുള്ള നിയമം ഇത് അംഗീകരിക്കുന്നുണ്ടോ? തെറ്റ് ചെയ്യുന്നത് ഒരുവൻ, അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നത് വേറൊരുവൻ. ഈ നിയമം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? സ്വന്തം നിയമങ്ങളിൽ ഇതില്ലെങ്കിൽ ഈ മൂഢമായ വീക്ഷണം അള്ളാഹുവിന്റെ നിയമങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്തിനാണ്? എന്നാൽ അള്ളാഹുവിന്റെ ഒരു വിശേഷ ഗുണം മാലിക്കിയത് എന്നതാണ്. കാരണം അവൻ അധികാരിയാണ്. അതുകൊണ്ട് ദാസൻ ചെയ്തതിന്റെ ശിക്ഷ അവന് കിട്ടാൻ സാധ്യതയുണ്ടായിട്ടും അവന് പുറത്തു കൊടുക്കാനുള്ള ശക്തിയും അവനുണ്ട്. അതവന്റെ ഇഷ്ടമാണ്. ഈ ലോകത്തുള്ള നിയമം എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം എന്നതാണ്. പക്ഷെ പാപങ്ങൾ പൊറുക്കാനുള്ള കഴിവും അള്ളാഹുവിനുണ്ട്. എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു എന്നവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിന്റെ ദൈവം അസീസായിരുന്നിട്ടും എല്ലാ കഴിവും ശക്തിയും ഉണ്ടായിട്ടും വിജയശാലിയായിട്ടും തന്റെ ദാസനെ കരുണയുടെയും പൊറുക്കലിന്റെയും ദൃഷ്ടിയോടുകൂടി നോക്കുന്നവനാണ്. മനുഷ്യൻ അതിനെ വിട്ട് അക്രമവും ബലാത്കാരവും ചെയ്താലൊഴികെ. എല്ലാ നബിമാരുടെയും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു അതാണ്. അക്രമവും ബലാത്കാര പ്രവൃത്തിയും അതിരുകടന്നപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയോ വിടുത്തുമോ വന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നരകത്തിന് ഏഴു വാതിലുകൾ എന്തുകൊണ്ടാണെന്നും സ്വർഗത്തിന് എട്ട് വാതിലുകൾ എന്തിനാണ് വിശ്വസിക്കുന്നതെന്നും ഒരിക്കൽ ഞാൻ ചിന്തിച്ചു. സ്വർഗത്തിന് പൊറുക്കലിന്റെ ഒരു വാതിൽ കൂടുതലായി അള്ളാഹു വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അള്ളാഹു പ്രതാപവാനായിട്ടും മനുഷ്യന് പൊറത്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ജനങ്ങൾക്ക് പൊറത്തു കൊടുക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ബലാത്കാരം പ്രവർത്തിക്കുന്നവനും അക്രമിയുമാകുമോ? ഇത് ആക്ഷേപകരുടെ ബുദ്ധിയില്ലായ്മയും അറിയില്ലായ്മയുമാണ് കാണിക്കുന്നത്. ഇസ്ലാമിന്റെ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നാമത്തിലാണ്. അതെല്ലാ സവിശേഷ ഗുണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇക്കാലത്ത് ഏകദൈവ വിശ്വാസത്തിന്റെയും ദൈവാസ്തിക്യത്തിന്റെയും മേൽ ശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികളും ഒരുപാട് ശക്തി പ്രകടിപ്പിക്കുകയും എഴുതുകയും ചെയ്തു. പക്ഷേ എന്തെന്ന് അവർ പറയുകയും എഴുതുകയും ചെയ്തുവോ അത് ഇസ്ലാം വിഭാവന ചെയ്യുന്ന ദൈവത്തെ കുറിച്ചാണ് എഴുതിയത്. കുഴിച്ചിൽ തറയ്ക്കപ്പെട്ട നിസ്സാരനായ ദൈവത്തെ കുറിച്ച് അവർ എഴുതിയില്ല. ആരാണോ ദൈവത്തിനെതിരെ എഴുന്നേൽക്കുന്നത് അവൻ അവസാനം ഇസ്ലാം സമർപ്പിച്ചിട്ടുള്ള ആ ദൈവത്തിലേക്ക് തന്നെ വരേണ്ടി വരുമെന്ന് നാം പറയുന്നു. കാരണം പ്രകൃതി പുസ്തകത്തിലെ ഓരോ പേജിൽ നിന്നും അവനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ ചിത്രം ഓരോ മനുഷ്യന്റെയും പ്രകൃതി ഉൾക്കൊള്ളുന്നതാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ അള്ളാഹുവിന്റെ സിഫത്തായ അസീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് സർവശക്തനും സർവവിജയിയുമായ അള്ളാഹുവിനെ കുറിച്ച്. അവൻ എല്ലാ ശക്തിയുടെയും അധികാരിയുമാണ്. അവനെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് ഈ ആക്ഷേപത്തിനുള്ള മറുപടിയും ആ ഗുണത്തെ കുറിച്ചും പറയുന്നതാണ്. അള്ളാഹു പ്രതാപശാലിയായിരുന്നിട്ടും ശിക്ഷിക്കുന്നതിൽ ധൃതി കാണിക്കുന്നവനല്ല. അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുകയാണ്. പ്രതാപശാലി എന്ന വിശേഷ ഗുണത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതിൽ നിന്ന് ചിലത് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ കേൾപ്പിച്ചിരുന്നു. ഇത് മറ്റു ഗുണനാമത്തോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്തൊഴികെ. അസീദ് എന്ന ഗുണനാമത്തോടൊപ്പം ഹക്കീം എന്ന ഗുണനാമവും പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ തീരുമാനവും യുക്തിപൂർവം എടുക്കുന്നവൻ. അസീദ് റഹീം എന്ന ഗുണനാമത്തോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമീദ്, വഹാബ്, ഗഫൂർ, കരീം എന്നീ ഗുണനാമങ്ങളോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ അസീദ് എന്ന ഗുണത്തോടൊപ്പം ഞാൻ സർവശക്തനാണെന്നും ശിക്ഷിക്കുന്നവനാണെന്നും പകരം വീട്ടുന്നവനാണെന്നും പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അള്ളാഹു അതിനുള്ള കാരണവും പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന്, ശക്തി പ്രകടിപ്പിക്കുന്നതെന്ന്. ഇത് 10-12 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നീതി ദൃഷ്ടിയോടുകൂടി ആരെങ്കിലും നോക്കുകയാണെങ്കിൽ, തന്റെ ചുറ്റുവട്ടത്തെ വീക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റഹ്മാനിയത്തിലും റുബൂബിയത്തിലും ചിന്തിക്കുകയാണെങ്കിൽ, റഹ്മാനിയത്തിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തവനെ കുറിച്ച് അള്ളാഹു പ്രതാപശാലിയായിട്ടും പറയുന്നത് ഞാൻ അവനെ അടുത്ത ലോകത്ത് ശിക്ഷ നൽകുമെന്നാണ്. മരിച്ചതിന് ശേഷം അവനോട് കാര്യം ചോദിക്കുന്നതാണ്. പ്രവാചകന്മാരോടും അവരുടെ അന്യായികളോടും അക്രമം കാണിച്ചവരൊഴികെ അത്തരക്കാർക്ക് ഈ ലോകത്തിന് ശിക്ഷ ലഭിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കുകയും അതിര് കടക്കുകയും അവന്റെ ദാസരെ പരിഹസിക്കുകയും ചെയ്യുന്നവനെ അള്ളാഹു പിടിക്കുന്നു. ഈ അക്രമം ചെയ്യുന്നവരിൽ നിന്ന് ആരെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നീട് വരുന്ന തലമുറയ്ക്ക് അവരിൽ നിന്ന് പാഠം ലഭിക്കാൻ വേണ്ടിയാണിത്. അങ്ങനെ തങ്ങളുടെ നബിമാരെ പരിഹസിക്കാതിരിക്കാൻ അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു താൻ പകരം ചോദിക്കുന്നവനാണെന്ന് അതിനെ പ്രകടിപ്പിക്കുന്നു. അള്ളാഹു പ്രതാപശാലിയാണെന്നും അവനെ വിശ്വസിക്കുന്നവരെ പരാജയപ്പെടുത്താൻ ശത്രുക്കൾക്ക് സാധിക്കയില്ലെന്നും കാണിക്കാൻ വേണ്ടിയാണിത്. അള്ളാഹുവിന്റെ വിധി അത്തരം ശത്രുക്കളെ ഭസ്മമാക്കി കളയുന്നു. ഇതിനുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ ഖുർആനിൽ നിന്ന് പറയാം. അള്ളാഹു സൂറ ആലി ഇംറാനിൽ പറയുന്നു, നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. ഇതിനു മുമ്പെയുള്ള ജനങ്ങൾക്കായി സന്മാർഗമെന്ന നിലയിൽ അവൻ തന്നെയാണ് ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചക ഗ്രന്ഥമിറക്കിയത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാരോ അവർക്ക് തീർച്ചയായും കഠിനമായ ശിക്ഷ ഉണ്ടാവുന്നതാണ്. അള്ളാഹു പ്രതാപവാനും പകരം വീട്ടുന്നവനും അത്രേ. ആവർത്തിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും തെറ്റിൽ നിന്ന് പിന്മാറാത്തവരെ അള്ളാഹു ശിക്ഷിക്കുന്നു. തൗറാത്തിലും ഇഞ്ചിയിലും ഏകനായ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതായിരുന്നു അടിസ്ഥാനപരമായ പാഠം. പിന്നീട് അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി മനുഷ്യനെ ദൈവമാക്കിയതാണ്. ബഹ്റീവാരാധന പിന്നെ പഠിപ്പിച്ചതാണ്. പിന്നീട് വരുന്ന എല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠൻ എന്ന ബഹുമതി നേടിക്കൊണ്ടുവരുന്ന മഹാത്മാവിനെ വിശ്വസിക്കണമെന്നും അതിൽ പറഞ്ഞിരുന്നു. എന്നിട്ടും കടമ നിറവേറ്റാതെയും ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കാതെയും ചെറുക്കിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ വന്നയാളെ വിശ്വസിക്കുന്നതിന് പകരം അദ്ദേഹത്തെ എതിർക്കുന്നതിൽ അതിരുകടക്കുകയാണെങ്കിൽ ഓർമ്മിക്കുക, അത്തരം നിഷേധികൾ പ്രതാപശാലിയുടെ ശിക്ഷയ്ക്ക് കീഴിൽ വരുന്നതാണ്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്തുലു സ്വൈദ വഅന്തും ഹുറും വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ ഫജസാഉം മിത്ലു മാ ഖതല മിനൻ നഅനി يحكم به ذو عدل منكم حديا بالغ القربة او كفارة طعام مساكين او عدل ذلك صياما ليذوق وبال امره عفى الله عما سلف ومن عاد فينتقم الله منه والله عزيز ذو انتقام. വിശ്വസിച്ചവരെ, നിങ്ങൾ ഹജ്ജിൽ പ്രവേശിച്ചിരിക്കെ വേട്ടജന്തുക്കളെ കൊല്ലരുത്. നിങ്ങളിൽ ആരെങ്കിലും മനഃപൂർവ്വം അതിനെ കൊല്ലുന്നതായാൽ കന്നുകാലികളിൽ നിന്ന് അവൻ കൊന്നതിന് തുല്യമായത് അതിന്റെ പ്രായശ്ചിത്തമാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നുള്ള രണ്ട് നീതിമാന്മാർ തീരുമാനമെടുക്കും. അത് കൗബത്തിങ്കൽ എത്തേണ്ടതായ വെടിമൃഗമാണ്, അല്ലെങ്കിൽ ഏതാനും അവധികൾക്ക് ഭക്ഷണം നൽകുകയോ അതുമല്ലെങ്കിൽ അതിന് തുല്യമായത്ര എണ്ണം നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യുകയാണ് പ്രായശ്ചിത്തം. അവൻ തന്റെ കാര്യത്തിന്റെ ദുഷ്ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണിത്. കഴിഞ്ഞത് അള്ളാഹു മാപ്പാക്കിയിരിക്കുന്നു. ഇനി വല്ലവരും ആവർത്തിക്കുന്നതായാൽ അള്ളാഹുവിനെ ശിക്ഷിക്കുന്നതാണ്. അള്ളാഹു പ്രതാപവാനും പകരം വീട്ടുന്നവനുമാകുന്നു. ഇവിടെ ശത്രുക്കളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന വചനങ്ങൾ ഇന്തിക്കാം എന്നതിനെ പ്രതിപാദിക്കുന്നതാണ്. വെറും നാല് സ്ഥലത്താണ് അസീസ് എന്ന പദത്തിനോടൊപ്പം സുന്ദിക്കാം എന്ന ഗുണനാമം പ്രയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും സത്യവിശ്വാസികളോടാണ് കൽപ്പിക്കുന്നത്. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യരുത്, ചെയ്യുകയാണെങ്കിൽ അതിന് ശിക്ഷ സഹിക്കേണ്ടി വരും. ഇവിടെ പകരം ചോദിക്കുക എന്നതിന്റെ ഉദ്ദേശ്യം അക്രമത്തിന് പകരം വീട്ടുക എന്നതല്ല. വിദ്വേഷമുള്ളവൻ പകരം വീട്ടുന്നത് പോലെ, മറിച്ച് ഇതിന്റെ താല്പര്യം ഈ നിയമം ലംഘിച്ചാൽ ശിക്ഷ കിട്ടുമെന്നാണ്. അള്ളാഹു അസീസാണ്, പ്രതാപശാലിയാണ്. ദുഷ്കൃത്യം ചെയ്താൽ അവൻ ശിക്ഷിക്കുന്നു. അള്ളാഹുവിനെ പറ്റി തന്റെ ദൂതന്മാരോട് അവൻ ചെയ്ത വാഗ്ദാനം ലംഘിക്കുന്നവനാണെന്ന് നീ ഒരിക്കലും ധരിച്ചു പോകരുത്. അള്ളാഹു പ്രതാപശാലിയും പകരം വീട്ടുന്നവനുമാണ്. ഇവിടെ റസൂലിനെയും വിശ്വാസികളെയും സമാധാനിപ്പിച്ചിരിക്കുകയാണ്. എതിരാളികൾ എത്ര വേണമെങ്കിലും ശ്രമിച്ചോട്ടെ, അവരുടെ പര്യവസാനം മോശമായിരിക്കും. കാരണം പ്രതാപശാലിയും ശിക്ഷിക്കുന്നവനുമായ അള്ളാഹുവിന്റെ റസൂലുമായിട്ടാണ് അവർ ഏറ്റുമുട്ടിയത്. അവർ തങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാത്ത കാരണത്താൽ ശിക്ഷക്കർഹരായിത്തീരുന്നു. ഇന്ന് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ സ്വീകരിച്ചിട്ടുള്ളവർക്കും ഈ വചനം സമാധാനം നൽകുന്നുണ്ട്. അതായത് അള്ളാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. എപ്രകാരം മുൻകഴിഞ്ഞ അക്രമികളെ അള്ളാഹു ശിക്ഷിക്കുന്നുവോ ഇന്നും എതിർപ്പില്ലെന്ന് പിന്മാറാത്തവർക്ക് നിന്ദ്യതയും അവിഹേളനവുമാണുള്ളത്. അവർക്ക് ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനെ വഴിപിഴപ്പിക്കാൻ ആരുമുണ്ടാവുകയില്ല. അള്ളാഹു പ്രതാപശാലിയും പകരം വീട്ടുന്നവനുമല്ലേ. ഇവിടെ വീണ്ടും അള്ളാഹു സത്യവിശ്വാസികളെ സമാധാനിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നവരെ വഴിതെറ്റിക്കാൻ ആർക്കും സാധിക്കില്ല. എതിരാളികൾക്ക് അവരുടെ എതിർപ്പ് കാരണത്താൽ തീർച്ചയായും ശിക്ഷ ലഭിക്കുമെന്ന് വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. സന്മാർഗത്തിൽ നിന്ന് മാറി അവരോടൊപ്പം ചേരാനാണ് അവർ എതിർക്കുന്നത്. അസീദിൽ ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സന്മാർഗം പ്രാപിച്ചവരെ സമാധാനിപ്പിച്ചിരിക്കുന്നു. അവർ ഈ ഭീഷണി ഭയപ്പെടരുത്. അള്ളാഹുവിന്റെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് സന്മാർഗത്തിന്റെ വഴിയിൽ നടക്കാൻ കഴിവ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. പ്രതാപശാലിയായ അള്ളാഹു തീർച്ചയായും നിങ്ങളുടെ എതിരാളികളെ പിടിക്കുന്നതാണ്. അവനെപ്പോഴും അത്രക്കാരെ പിടിച്ചു പോന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു ഹദ്രത്ത് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, സർവശക്തനും പ്രതാപശാലിയുമായ അള്ളാഹു ഹദ്രത്ത് സ്വാലിഹിന്റെ എതിരാളികളെ നശിപ്പിച്ചു. കാരണം അവർ അതിർ ലംഘിക്കുന്നവരായിരുന്നു. മുന്നറിയിപ്പ് നൽകിയിട്ടും ആ ജനത നിഷേധിച്ചുവെന്ന് മാത്രമല്ല, സ്വാലിഹിന്റെ ഒട്ടകത്തിന്റെ തുടനരമ്പ് മുറിച്ചു കളയുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു നിഷേധിക്കിരയായി. പിന്നീട് ഫിർഔനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളെയും അവർ നിഷേധിച്ചു. അതിനാൽ പ്രതാപശാലിയും സർവശക്തനുമായ ഒരുത്തന്റെ പിടുത്തം പിടിച്ചു നാം അവരെ ശിക്ഷിച്ചു. ഇത് വിവരിച്ചുകൊണ്ട് അക്രമത്തിൽ അതിരുകൾ കവിയുന്നവരോടും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിക്കുന്നവരോടും നിങ്ങളും നിങ്ങളുടെ പരിധിക്കുള്ളിൽ ഒന്നിക്കാൻ പറഞ്ഞു. ഇന്ന് പരിഹാസത്തിലും അക്രമത്തിലും അതിരുകടന്നവർക്കുള്ള മുന്നറിയിപ്പും കൂടിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടം ലോക അവസാനം വരെയാണ്. ആ മഹാത്മാവിന്റെ സത്യസന്ധനായ പ്രേമി വന്നതിന് ശേഷം ആ സന്ദേശം ലോകം മുഴുവനും എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് പരിഹാസത്തിൽ നിന്നും അവഹേളനത്തിൽ നിന്നും പിൻവാങ്ങുക. ഇല്ലെങ്കിൽ സർവശക്തനും ജയശാലിയുമായ അള്ളാഹുവിന് നിങ്ങളെ പിടിക്കാനുള്ള കഴിവുണ്ട്. അള്ളാഹുവിൽ നിന്ന് നിങ്ങളുടെ സുരക്ഷിതത്വത്തിനുള്ള ഒരു ജാമ്യവുമില്ല. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ജാമ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ദൈവത്തിനു മേൽ ആരോപണം ഉന്നയിക്കുന്നതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നതിനും പകരം അള്ളാഹുവിനോടുള്ള ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി തീർക്കുക. ഇസ്ലാം സമർപ്പിക്കുന്ന ദൈവം എല്ലാ നബിമാരെയും വിപത്തുകളിൽ നിന്ന് രക്ഷിച്ച ദൈവമാണ്. തന്റെ പ്രിയപ്പെട്ട ദാസരെ രക്ഷിക്കാൻ ശക്തിയില്ലാത്ത ദൈവത്തെ സമർപ്പിക്കാനാണോ ഇവർ ആഗ്രഹിക്കുന്നത്? അള്ളാഹു പറയുന്നത്, അവൻ തന്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നവനല്ലെങ്കിൽ, തന്റെ ഈ ശക്തിയും കഴിവും പ്രകടിപ്പിക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ ലോകത്ത് കുഴപ്പങ്ങൾ തന്നെയായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദം കൊടുത്തതും. അതുകൊണ്ട് ഇക്കൂട്ടർ പറയുന്നു, ആക്രമണം ചെയ്യാൻ കൽപ്പിച്ചതും അനുവാദം കൊടുത്തത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. കലഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് അനിവാര്യമായ കാര്യമാണ്. ഹജ്ജ് എന്ന അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വലൗ ലാ ദഫഉ അല്ലാഹു അന്നാസ ബഅദഹും ബിബഅദ ലഹുദ്ദിമത സവാമിഉ വബിയഉം വസലവാതു വമസാജിദു യുസ്കുറു ഫീ ഇസ്മില്ലാഹി കബീറ അനുമതി ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യരിൽ ചിലർ ചിലരെ പ്രതിരോധിക്കാതിരുന്നാൽ അക്രമത്തിന്റെ നില എത്രമാത്രമാകുമായിരുന്നു എന്ന് വെച്ചാൽ സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു, ക്രിസ്തീയ ദേവാലയങ്ങൾ അടിച്ചു പൊളിക്കുമായിരുന്നു, ജൂതപ്പള്ളികൾ നിലംപരിച്ചാക്കുമായിരുന്നു, അധികമായി ദൈവത്തെ സ്മരിക്കുന്ന മുസ്ലിം പള്ളികൾ നാമാവശേഷമാക്കുമായിരുന്നു. ഇങ്ങനെ അല്ലാഹു തആല എല്ലാ ആരാധനാലയങ്ങളെയും സഹായിക്കുന്നവൻ താൻ തന്നെയാണെന്ന് പറയുന്നു. മുസ്ലിങ്ങളുടെ നിർബന്ധ കടമയാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ക്രിസ്ത്യൻ രാജ്യത്തെ പിടിച്ചടക്കിയാൽ അവരുടെ ആരാധനാലയങ്ങളെ നശിപ്പിക്കരുത്, അവരുടെ പള്ളികളെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് വിശ്വാസികളെ വിലക്കുക, അവയെ ശല്യം ചെയ്യരുത്. ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്ന ചുരുക്കം ഇത് തന്നെയാണ്. ഏതെങ്കിലും മുസ്ലിം പട്ടാളക്കാരന് ഏതെങ്കിലും രാജ്യത്തിനെതിരെ നടപടിക്കായി നിശ്ചയിച്ചാൽ ക്രിസ്ത്യാനികളുടെയും യഹൂദികളുടെയും ആരാധനാലയങ്ങളെയും ഫക്കീറന്മാരുടെ ഏകാന്ത സ്ഥലത്തെയും ദ്രോഹിക്കരുതെന്ന് അവരോട് കൽപ്പിക്കുമായിരുന്നു. ഇതിൽ നിന്ന് ഇസ്ലാം യാഥാസ്ഥിതികത്വത്തിൽ നിന്ന് എത്രമാത്രം അകന്നിരിക്കുന്നു എന്ന് വ്യക്തമാണ്. അവർ തങ്ങളുടെ പള്ളികളുടെ സംരക്ഷകരായിരിക്കുന്നത് പോലെ ജൂത ദേവാലയങ്ങളെയും ക്രിസ്ത്യൻ പള്ളികളെയും സംരക്ഷിക്കുന്നവരാണ്. ഇസ്ലാമിന്റെ സ്ഥാപകനായ അള്ളാഹു ശത്രുക്കളുടെ കരങ്ങളാൽ ഇസ്ലാം നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചില്ല. മറിച്ച് അവൻ പ്രതിരോധ യുദ്ധത്തിന് അനുമതി നൽകി, സ്വയം സംരക്ഷണം എന്ന നിലയിൽ പുരിതാനുവാദം നൽകി. ലോകത്ത് സമാധാനം സ്ഥാപിക്കേണ്ട ഒരവസ്ഥയുണ്ടായാൽ ആയുധമെടുക്കാൻ അനുവാദം നൽകപ്പെട്ടു. ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ മേൽ ഈ നിലയിൽ ആരെങ്കിലും തുടർച്ചയായി അക്രമം നടത്തിക്കൊണ്ടിരുന്നാൽ അവർ ആയുധം കയ്യിലെടുക്കുകയില്ലേ? ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയും അത്യന്താധുനികമായ ആയുധങ്ങളും അത് ഉപയോഗിക്കാൻ കഴിവുള്ള വട്ടാളക്കാരും ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ നാട്ടിലാണുള്ളത്. ഇവരിൽ നിന്നാണ് ഇസ്ലാം ക്രൂരമതമാണെന്ന ആക്ഷേപം ഉന്നയിക്കുന്നവർ ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാമിന്റെ ദൈവം അക്രമം ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്ന ആരോപണം ഇവർ ഉന്നയിക്കുന്നു. യുക്തിരഹിതനാണെന്നും പറയുന്നു. അക്രമത്തെ അടിച്ചമർത്താൻ, അതിനെ പ്രതിരോധിക്കാൻ ആയുധമെടുക്കുക എന്നത് യുക്തിസഹമാണോ യുക്തിരാഹിത്യമാണോ? അള്ളാഹു പറയുന്നു, ഞാൻ ജയശാലിയായിട്ടും സൃഷ്ടികളുടെ മേൽ അനാവശ്യമായി എന്റെ ശക്തി പ്രകടിപ്പിക്കാറില്ല. പക്ഷെ എന്റെ ദാസരുടെ മേൽ അക്രമം കാണിച്ചാൽ, അവർക്കെതിരിൽ പോരാടിയാൽ, അതിനെ അതിന്റെ പാരമ്യതയിലെത്തിച്ചാൽ, അത്തരക്കാർക്കെതിരെ ഞാൻ അസീസ് എന്ന ഗുണമനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഗുണമായ അസീസിനെ കുറിച്ച് അവൻ പറയുന്നു, നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയ ശേഷം നിങ്ങൾ വ്യതിചലിച്ചു പോകുന്നതായാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു പ്രതാപശാലിയും അഗാധനുമാകുന്നു. അഹമ്മദികൾ ഈ അടയാളങ്ങൾ കണ്ട് ശരിയായ നിലയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ഉരുണ്ടുകളിക്കുകയും സ്വയം നന്നാക്കി തീർക്കാൻ ശ്രമിക്കാതിരിക്കുകയും അള്ളാഹു നിങ്ങൾക്ക് ശക്തി നൽകിയിട്ട് നിങ്ങളത് തെറ്റായി ഉപയോഗിക്കുകയും അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റാതിരിക്കുകയുമാണെങ്കിൽ നിങ്ങൾ പ്രതാപശാലിയായ ദൈവം പറഞ്ഞ കാര്യം ഓർമ്മിച്ചുകൊള്ളുക. നിങ്ങളുടെ ഈ അക്രമം കാരണത്താൽ അവൻ നിങ്ങളെ പിടിക്കുന്നതാണ്, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കഴിവും അധികാരങ്ങളും പിടിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും അവന്റെ കൽപ്പനയ്ക്ക് വിധേയരായി നടക്കുക, അവനെ വിശ്വസിക്കുക, യുക്തിരഹിതമായ പ്രവൃത്തിയൊന്നും ചെയ്യാതെ അസീസും ഹക്കീമുമായ അള്ളാഹുവിനെ വിശ്വസിക്കാൻ അവൻ തന്നെയാണ് നിങ്ങൾക്ക് തൗഫീഖ് നൽകിയത്. ആ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ശക്തരായിരിക്കുന്നില്ലെങ്കിൽ, അവന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവന്റെ ശിക്ഷയ്ക്ക് വിധേയരായേക്കാം. അവന്റെ ശിക്ഷ ഏതെങ്കിലും അക്രമം കാരണത്താലായിരിക്കില്ല, മറിച്ച് നിങ്ങളിൽ മാറ്റമുണ്ടാക്കാത്ത കാരണത്താലായിരിക്കും. അസീസായ ഈ ദൈവത്തെയാണ് ഇസ്ലാമിനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കേണ്ടത്. ഈ ദൈവത്തെയാണ് ഖുർആൻ സമർപ്പിക്കുന്നത്. ഈ ദൈവം അക്രമം ചെയ്യുന്ന പ്രശ്നം തന്നെ നിൽക്കുന്നില്ല. നിർബന്ധമായ കടമകൾ ശരിയായ നിലയിൽ നിറവേറ്റുന്നില്ലെങ്കിൽ അള്ളാഹുവിന് മറുപടി കൊടുക്കേണ്ടി വരും. ഇത് ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയാണ്. അള്ളാഹുവിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾക്ക് അസീസും ഹക്കീമുമായ ദൈവത്തിന് ശരിയായ ഭാവന സമർപ്പിക്കുക എന്നത്. അവൻ സൗന്ദര്യത്തിലും ഔദാര്യത്തിലും ഒരുപോലെയാണ്. മനുഷ്യനെ അവന്റെ പാപങ്ങൾ കാരണം പിടിക്കുകയാണെങ്കിൽ ബലമായിട്ടോ അക്രമം കാണിച്ച് പിടിക്കുകയില്ല, മറിച്ച് അവർ ചെയ്ത പാപത്തിനനുസരിച്ചാണ് പിടിക്കുക. അതിൽ ലംഘിക്കുന്നവരെ പിടിക്കുന്നത് ലോകത്ത് സമാധാനം സ്ഥാപിക്കാനാണ്. നമ്മൾ ഈ സന്ദേശം അന്യ സമുദായക്കാർക്ക് നൽകുകയും അവരുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം മുസ്ലിങ്ങളോട് പറയുക, നിങ്ങൾ അസീസായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്, അടയാളങ്ങൾ കണ്ടിട്ട് വ്യതിചലിക്കരുതെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥമായ നിലയിൽ നിറവേറ്റപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രതിച്ഛായയും ദാസനും ആ മഹാത്മാവിന്റെ ശരീരത്ത് ലോകത്ത് നടപ്പിലാക്കാൻ വന്നയാളുമായ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ വിശ്വസിക്കണം. അസീസും ഹക്കീമുമായ അള്ളാഹുവിൽ നിന്നാണ് ആ മഹാത്മാവിന്റെ വരവും. അദ്ദേഹം മുഖേന ദീൻ വിജയിക്കുമെന്നാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഈ മസീഹ് മഊദിന്റെ വാദത്തിലും ചിന്തിക്കുക. അദ്ദേഹം ഹക്കീമായ അള്ളാഹുവിൽ നിന്നുള്ളയാളാണ്. അദ്ദേഹം മുഖേന ഇൻഷാ അള്ളാഹ് വിജയം നൽകപ്പെടുന്നതാണ്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ സന്ദേശം ലോകത്ത് ശരിയായ നിലയിൽ എത്തിക്കുന്നതിന് നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വിജയം കാണുന്നവരായി തീരാൻ വേണ്ടി. ഈ സമയത്ത് ഞാനൊരു ദുആയ്ക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളായി എനിക്ക് പിത്താശയത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർ പരിശോധിച്ചു. ഉറുദുവിലൊരു ചൊല്ലുണ്ട്, ഇലാജ ദന്ത ഇഹ്റാജ ദന്ത. പല്ലിന്റെ ചികിത്സ പല്ല് എടുത്തുകളയലാണ്. ഇപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ ഒരു ചൊല്ലുണ്ടാക്കിയിരിക്കുന്നു, ഇലാജ പിത്ത ഇഹ്റാജ പിത്ത. അതായത് പിത്താശയത്തിൽ രോഗം വന്നാൽ അത് എടുത്തുകളയണം, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അടുത്ത ആഴ്ച ഇൻഷാ അള്ളാഹ് ഓപ്പറേഷൻ ഉണ്ടാവും. അള്ളാഹു തരുന്ന ജീവിതം പ്രവർത്തന നിരതമായിരിക്കുവാൻ ദുആ ചെയ്യുക. അവന്റെ തൃപ്തിയുടെ വഴിയിലൂടെ നടക്കാനുള്ള ജീവൻ നൽകുമാറാകട്ടെ. അവൻ സ്വയം തന്റെ തൃപ്തിയുടെ വഴിയിലൂടെ നടത്തുമാറാകട്ടെ.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم